കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ വഴിപ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന കർത്തശുശ്രൂഷകന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിച്ചോളും. 4 വർഷം മുൻപേ ഈ പട്ടണത്തിൽ കടന്നു വരുവാൻ ദൈവം എനിക്കിടയാക്കി. 4 വർഷം മുൻപേ അല്ല ഞാൻ ഈ പട്ടണത്തിൽ വന്നത്. 1955 മുതൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ എബ്രഹാം അവരോടുകൂടെ, പരേതനായ സാറപ്പച്ചൻ അവരോടുകൂടെ 55-ലും 59-ലും പിന്നീട് 68-ലും വന്നു. അതിനിടയ്ക്ക് ഞാൻ തനിയെ ഒരു പ്രാവശ്യം വന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ തനിയെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ആദ്യമായിട്ട് ഈ പട്ടണത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ചർച്ചുകളിലാണ് പ്രസംഗിച്ചിട്ടുള്ളത്. മാക്സൺ ബോസയുടെ ചർച്ചിലാണ് ആ ദിവസങ്ങളിൽ കൺവെൻഷൻ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്നാൽ മലയാളി സഹോദരന്മാരുടെ മധ്യത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുൻപെയാണ് ഞാൻ വന്നത്. അതിനുശേഷമായിട്ട് ഈ പ്രാവശ്യവും ഈ പട്ടണത്തിൽ കടന്നു വന്ന് ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ശ്രീയാക്കി. ഇങ്ങനെയൊരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതായ കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്ററും പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാവരോടും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അനുഭവസാക്ഷി അല്പം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ 48 വർഷം മുൻപ് കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി ഞാൻ അംഗീകരിച്ചു. ആ വിധമെല്ലാം പറയാൻ അവസരമില്ല. അനുഭവസാക്ഷ്യം മുഴുവൻ പറയുവാൻ സാവകാശമില്ല. അന്നു മുതൽ കർത്താവിൻ്റെ കൃപയാൽ ഒരു മരണക്കിടക്കയിൽ നിന്നാണ് എന്നെ കർത്താവ് രക്ഷിച്ചത്. ടൈഫോയിഡ് രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം അന്ന് മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ 48 വർഷമായിട്ട് ഈ തേജസ്സിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് എനിക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മാർത്തോമാ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനായ ഞാൻ ആ സഭയിൽ തന്നെയാണ് കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. മൂത്താമ്പാക്കൽ, പരേതനായ മൂത്താമ്പാക്കൽ കൊച്ചുഞ്ചിമദേശി അവരുടെ കൂടെ ഒരുമിച്ച് ആ പ്രവർത്തിപ്പാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഒരു മാർത്തോമാ പള്ളിയിൽ വെച്ച് 46 വർഷം മുൻപ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. ഞാൻ അന്നൊരു മാർത്തോമ്യനാണ്. 46 വർഷം മുൻപ് പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചതായ ആ ദിവസങ്ങളിൽ 3 ദിവസം മുഴുവനും മലയാളം പറയാൻ കഴിയാതെ അന്യഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. 3 ദിവസം മുഴുവനും അന്യഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ പറഞ്ഞു, പൊടിക്കുഞ്ഞു സഹോദരൻ നല്ലൊരു സഹോദരനായിരുന്നു. പാസ്റ്റർ ജോർജ് വരീസ് എന്നൊക്കെ വിളിക്കുന്നെങ്കിലും നാട്ടിൽ എന്നെ അറിയുന്ന പൊടിക്കുഞ്ഞു എന്നാണ്. പൊടിക്കുഞ്ഞു സഹോദരൻ നല്ലൊരു സഹോദരനായിരുന്നു, എന്നാൽ തലയുടെ ആണി മുടിയിലിളകിപ്പോയെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവനാമ മുഖത്തായിട്ട് പറയട്ടെ, കഴിഞ്ഞ 46 വർഷം മുൻപ് ഇളകിയതായ ആണി ഒന്നും ഇതുവരെ ഉറച്ചിട്ടില്ല. ഇന്നും ആ ആണി ഇളകി തന്നെ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1 വർഷം കൂടെ ആ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു. അനന്തരമായിട്ട് ദൈവത്തമദാസനായ സാധു കൊച്ചുഞ്ചുദേശിയുടെ ഉപദേശം അനുസരിച്ച് ഞാൻ സ്നാനപ്പെട്ടു. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പരേതനായ സാറപ്പത്തിന്റെ കൈ കീഴിൽ ഞാൻ സ്നാനപ്പെട്ട് ബന്ധുക്കോസ് കൂട്ടായ്മയിലേക്ക് ചേർന്നു. അന്ന് മുതൽ ഇന്ത്യകളും സത്യസുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, പൂർണ്ണ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുട്ടുപോകാൻ്റെ കൊണ്ടും ദൈവമായ കർത്താവ് എനിക്ക് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ വേലകൾ, അവയെ കർത്താവിൻ്റെ വേല ഇന്ത്യയിൽ മാത്രമല്ല ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം വേലയായ എന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവസന്നിധിയിൽ വളരെ വിനയപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഫെബ്രുവരി 26 എനിക്ക് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. പാസ്റ്റർ പരേതനായ പാസ്റ്റർ സി കെ ദാനിയേൽ അവരുടെ ഭവനത്തിൽ പണിതീർത്തതായ ഒരു സഭാമന്ദിരത്തിന്റെ ഉദ്ഘാടനവും അനന്തരമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ ജോൺസൺ ദാനിയലിന്റെ ഓർഡിനേഷനും കഴിഞ്ഞ് ഞാന് ആ മറ്റൊരു സ്ഥലത്ത് അന്ന് രാത്രി യോഗത്തിനായിട്ട് പോവുകയായിരുന്നു. പോകുന്ന യാത്രയിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറ് മറ്റൊരു കാറുമായിട്ട് എന്റെ കാറിൽ ഉണ്ടായതായ പക്ഷമല്ല, മറ്റൊരു കാറ് വന്നിടിച്ചു. ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നത്. ഫ്രണ്ട് സീറ്റ് വളഞ്ഞുപോയി. എന്റെ തല ചെന്ന് കാറിലിടിച്ചു. കൈയുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മുറിപ്പെട്ടു. ഇടിയോടുകൂടെ ഞാൻ മരിച്ചു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാര് ഞാൻ മരിച്ചുപോയി എന്ന് കണ്ട് വാവിട്ട് കരഞ്ഞു. ഓടിക്കൂടിയായ ഹൈന്ദവരും അല്ലാത്തവരുമായ പ്രിയപ്പെട്ടവര് വാവിട്ട് കരഞ്ഞു. എന്നാൽ ദൈവം എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം എന്റെ ശുശ്രൂഷ അവസാനിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കർത്താവിനെ വീണ്ടും ജീവനോടുകൂടെ ഭൂമിയിൽ വച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, കഴിഞ്ഞ ജൂലൈ മാസത്തിൽ 8-ാം തീയതി ഞാന് കുവൈറ്റിലേക്ക് പോകാനായിട്ട് കുവൈറ്റിലെ സഹോദരന്മാര് എന്നെ ക്ഷണിച്ചു. അവിടെ പോകാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. 8-ാം തീയതി രാവിലെ പ്രാർത്ഥിച്ചു. നേരത്തെ തന്നെ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ട്രെയിനിൽ തിരുവനന്തപുരത്ത് ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്ലെയിനിൽ കുവൈറ്റിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. ഞാന് ബൈബിൾ കോളേജിലെ കുട്ടികളെല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു. അവരെല്ലാവരും എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് യാത്ര അയക്കുവാനായിട്ട് എല്ലാ പരിപാടികളും ക്രമീകരിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വരാൻ തീരുമാനിച്ചു. മറ്റു പല സഹോദരന്മാരും വരുവാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, ആ ട്രെയിനിൽ നീ പോകരുതെന്ന്. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാന് കാറിൽ തിരുവനന്തപുരത്തേക്ക് പോയി. ആ റെയിൽവേ സ്റ്റേഷനിൽ, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സഹോദരന്മാര് പറഞ്ഞു, ട്രെയിൻ ഇന്ന് ടൈമിലാണെങ്കിൽ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, കർത്താവ് എന്നോട് പറഞ്ഞു ട്രെയിനിൽ പോകരുതെന്ന്. അതുകൊണ്ട് കാറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ കുവൈറ്റിൽ ചെന്നു. കുവൈറ്റിൽ നിന്ന് ട്രെയിനിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കേട്ടതായ ദുഃഖകരമായ വാർത്ത, ആ ട്രെയിനിൽ അഷ്ടമണിക്കായലിൽ വീണുപോയി എന്നുള്ളതായിരുന്നു. അനേകർ മരിച്ചു, അനേകർ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്നാൽ ദൈവം എന്നെ ആ മരണത്തിൽ നിന്ന് വിടുവിച്ചതോർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസ്തനായി ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, നീരു നിന്റെ കൈകൾ ഇളച്ചിരിക്കരുത്. എന്റെ ജീവിതത്തിന്റെ രാവിലെ സമയത്ത് ദൈവത്തിന്റെ വചനമാകുന്ന ഈ വിത്ത് വിതപ്പാൻ ഞാൻ ഇറങ്ങി തിരിച്ചു. ഈ വൈകുന്ന വേളയിലും ദൈവത്തിന് വേണ്ടി അവന്റെ വിത്ത് വിതപ്പാൻ, വചനം ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം എന്റെ മിടുക്കല്ല, എന്റെ കഴിവല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അനേകം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഭാവ്യത്യാസമന്യെ അനേകം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ളത് കൊണ്ടാണ് ദൈവം എന്നോടുകൂടി ഇരുന്ന് അത് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ബൈബിൾ കോളേജ് മലപ്പുറത്ത് നടക്കുന്നു. വിവിധ ഡിസ്ട്രിക്റ്റിന്റെ ചുമതലകളുണ്ട്. സഭയുടെ അനേകതരമായ പാലിച്ച ചുമതലകൾ ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ളതായ നിലയിൽ വിഷമം കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനെ കൂടി ഓർപ്പിച്ചതുപോലെ അനേക മൈലുകൾ, 10-40 മൈലുകൾ നടന്ന് കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളതായ സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പട്ടിണിയായിരുന്നു ഞങ്ങളുടെ സ്വന്തം ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പട്ടിണിയില്ല. ഇപ്പോൾ ദൈവങ്ങളെ അനുഗ്രഹിച്ചു. ഓരോന്നും പറയുവാൻ തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനെയാണോ ഈ ദൈവദാസൻ കടന്നു വന്നതെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നാൽ എല്ലാം മറന്ന് ദൈവത്തെ അത്യധികമായിട്ട് സ്തുതിക്കത്തക്കവണ്ണം ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഈ നാളുകളിൽ ഈ രാജ്യത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു ദുഃഖകരമായ വാർത്ത കേട്ടു. അതായത് മുൻപിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ ആക്ഷേപിച്ചിട്ട് അവരുടെ ത്യാഗം പോയി, അവരുടെ സ്നേഹം പോയി, അത് കുറഞ്ഞുപോയി. അവർക്കിപ്പം ആ ലോകത്തിലേക്ക് അവരുടെ കണ്ണുകൾ പതിഞ്ഞിരിക്കുകയാണ്, അവരുടെയാണ് എന്നെല്ലാം പറഞ്ഞ് ചില ചെറിയ പ്രാസികന്മാര് ഈ നാടുകളിൽ, നമ്മുടെ നാടുകളിൽ, ഈ അമേരിക്കയിലും നമ്മുടെ നാടുകളിലും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ ഉദ്ദേശം? മറ്റൊന്നുമല്ല, മുമ്പ് നിൽക്കുന്ന ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. അതാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ മറ്റൊന്നുമില്ല. മുമ്പിൽ നിന്ന കർത്താവിന്റെ ദാസന്മാർ എന്തുമാത്രം ബന്ധപ്പെട്ടിട്ടാണ് ഈ വിധത്തിലൊക്കെയും ഈ വക സഭകൾ ലോകത്തിൽ നമ്മുടെ നാടുകളിൽ വിവിധ സഭാവിഭാഗങ്ങളിൽ പെട്ട ദൈവമക്കളാണ് ഇവിടിരിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ള കർത്താദാസന്മാർ അനുഭവിച്ചുള്ള ക്ലേശങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും ആക്ഷേപങ്ങളും നിന്നുകളും എല്ലാം എന്തുമാത്രമെന്ന് അറിയാൻ പാടില്ലാതാണ് പാവപ്പെട്ട ആ സഹോദരന്മാര് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അവരോട് നമ്മൾ ക്ഷമിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിൽ നിറക്കി വിട്ടു കളഞ്ഞു. 6 മാസം ഞാൻ വീടില്ലാത്തവനായി ജീവിച്ചവനാണ്. എനിക്ക് ഭക്ഷിക്കാൻ തരാൻ ആളില്ലായിരുന്നു, എനിക്ക് കടപ്പാടമില്ലായിരുന്നു, വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. എന്നാൽ ദൈവം എന്നെ ഓർത്തു, എന്റെ മാതാപിതാക്കന്മാരെ കർത്താവ് രക്ഷിച്ചു, എന്റെ സഹോദര സഹോദരി രക്ഷിച്ചു, അവരെ സ്നാനത്തിലേക്ക് നടത്തി, ആത്മാവിന്റെ നിറവിലേക്ക് നടത്തി, ആ സത്യത്തിന് വേണ്ടി നേരെ നിന്നതുകൊണ്ട് ഇന്നും ലജിക്കേണ്ടി വന്നില്ല. കർത്താവ് വിശ്വസ്തനാണ്, വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഓർക്കാതെ അറിയാതെയൊക്കെയാണ് നമ്മുടെ പ്രിയ സഹോദരന്മാരൊക്കെ ഇതിലോട് നടന്ന് അല്പവാക്കുകളൊക്കെ പറയുന്നത്. അതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് സമയമില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ കഴുകന് ഞാൻ ദൈവത്തിൽ സംസാരിക്കാൻ നിങ്ങൾ വിഷമിക്കണ്ട, ദൈവത്തിന് സ്തോത്രം. ഈ കഴുകൻ പഠിച്ചാൽ വളരെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ ചിലപ്പോൾ ഏറിയ വർഷങ്ങൾ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് കഴുകൻ അങ്ങനെ സഞ്ചരിച്ച ശേഷം അത് വന്നൊരു സ്ഥലത്ത് സമാധിയിരിക്കും. സമാധിയിരിക്കുന്ന ആ സമയത്ത് ഈ ചെറുകഴുകന്മാരുണ്ട്. അതങ്ങ് വളർന്ന് സമാധിയിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഈ ചെറുകഴുകന്മാര് വന്നിട്ട് ഈ ഈ മുഴുകനെ നോടും. നോടുന്നത് മറ്റൊന്നും പറഞ്ഞുകൊണ്ടല്ല, അതൊരു പ്രാവിന്റെ വണ്ടിയിൽ കൂടെ അപ്പുറത്തുനിന്ന് പറന്നു, ഒരു തെങ്ങിന്റെ മുകളിൽ കൂടെ അപ്പുറത്തോട്ടെന്ന് പറന്നു, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പറഞ്ഞേച്ച് വന്ന് ഇരിക്കുക, കുത്തി ഇരിക്കുക, വിലക്കടില്ല, ചാകരുതു എന്ന് ചോദിച്ചുകൊണ്ടായി കുത്തിയിരുന്ന് ഞോടുന്നത്. എന്നാൽ ഈ ഞോടുന്ന സമയത്ത് ഈ മുതുകഴുകൻ അങ്ങനെ അങ്ങ് ഇരിക്കുക, എന്താ ചെയ്യാനാ, ഒന്നും ചെയ്യാനൊക്കെയില്ല. എന്നാ എന്തിനായിരിക്കുന്നത്? ഈ തൂവലുകൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയ തൂവലുകൾ കെടുത്തിട്ട് അനേക പ്രാവശ്യം ആകാശ മേഘങ്ങളിൽ അനേക മേഘമണ്ഡലങ്ങളെ തരണം ചെയ്ത് ആ സൂര്യനോട് അടുത്തു വരെ പോയിച്ചു വന്നാ കുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴായി ഞോടുന്നത്. പിന്നെയും ഇരിക്കുന്നതിന്റെ ഉദ്ദേശം വെറുതെ അല്ല, പുതിയ തൂവലുകളെ കിടന്നിട്ട് പറക്കാനാണെന്നുള്ള ചിന്ത ഈ ചെറുകഴുകനില്ല. ഒരു പരിശോധന നടത്തി, ഒരു കാത്തിരിപ്പോ നടത്തി, അല്ലെങ്കിൽ രണ്ടുപേര് രക്ഷിക്കപ്പെട്ടു, നാലുപേര് സ്നാനപ്പെട്ടു, പിന്നെ മുതുകഴുകനെ ഞോടുക. അങ്ങനത്തെ പണികൾ ഈ കാലത്തുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. എന്നാൽ അങ്ങനെയുള്ളവരെ കൂടിക്കൊള്ളേണ്ടതും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്നേഹമേറിയ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നിന്നോട് സ്തോത്രം. വീണ്ടും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. നിന്റെ ആലോചനകളെ ഗ്രഹിപ്പിക്കണമേ. കർത്താവേ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ബലപ്പെടുവാൻ ഇന്ന് രാത്രിത്തെ വചനക്കേഴിഞ്ഞ് മുഖാന്തരമാക്കണമേ. അവിടുന്ന് തന്നെ യോഗത്തെ കയ്യേറ്റ് നടത്തണമേ. പരിശുദ്ധാത്മാവിന് ശക്തിയേറി വ്യാപാരം ഈ യോഗത്തിൽ അയച്ച് നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തിരുവിനോട് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത രക്ഷ കണ്ടെത്തുവാൻ ഇടയാക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. വിശ്വാസികളെ ശക്തി അടിക്കണമേ. നിന്റെ നാമം ഇവിടെ ഉയരണമേ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശുവേ, നിന്നെ ഇന്ന് ഉയർത്തുവാൻ തിരുമെന്ന് സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഞങ്ങളെ സകലവും പരമേൽപ്പിക്കുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ കേൾക്കുന്ന സ്വന്തം പിതാവേ, കർത്താവിന്റെ വിലയേറിയ നാമത്തിന് ഞാൻ വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നിന്ന് നാം ഈ വേദഭാഗം വായിച്ചു. തിരുവചനം നാം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 47-ാമത്തെ ദിവസം സീനായുടെ അടിവാരത്തിൽ വന്നു. അതിന്റെ 3-ാമത്തെ ദിവസം ദൈവമായ യഹോവ സീനായിൽ ഇറങ്ങി. അതായത് 50-ാമത്തെ ദിവസം ദൈവമായ യഹോവ സീനായിയുടെ കൊടുമുടിയിൽ ഇറങ്ങി. ഇസ്രായേൽ ജനത്തിന് വരമൊഴിയായിട്ട് ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ദൈവം കൊടുത്തു. വരമൊഴിയെ വാമൊഴിയായും രണ്ടു വിധത്തിലാണ് ദൈവം അവർക്ക് പ്രമാണം കൊടുത്തത്. 20-ാം അധ്യായം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നാം വായിച്ചാൽ വാമൊഴിയായിട്ട് 10 കൽപ്പനകളും തുടർന്നുള്ളതായ അതിന്റെ പ്രമാണങ്ങളും ദൈവം നൽകുകയുണ്ടായി. പിന്നീടാണ് വരമൊഴിയായിട്ടുള്ളതായ പ്രമാണം 10 കൽപ്പനകളിൽ എഴുതി കൊടുത്തത്. അങ്ങനെ വാമൊഴിയായും വരമൊഴിയായും പ്രമാണം അവർക്ക് നൽകി. ഈ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം മുതൽ
സംഖ്യാപുസ്തകം പത്താം അധ്യായത്തിന്റെ പത്താം വാക്യം വരെയുള്ളതായ ഭാഗങ്ങൾ വായിച്ചാൽ ഇത്രയും ഭാഗങ്ങൾ മുഴുവനും സീനായി അടിവാരത്തിൽ വെച്ച് സംഭവിച്ചതായ കാര്യങ്ങളാണ്. സീനായിൽ വന്ന ഉടനെ തന്നെ അവര് അത് യാത്ര തുടർന്നില്ല. 11 മാസവും 20 ദിവസവും അവർ സീനായി അടിവാരത്തിൽ പാർക്കുകയുണ്ടായി. അങ്ങനെ 11 മാസവും 20 ദിവസവും അവർ പാർത്തിരുന്ന നിമിത്തത്തിലാണ് ദൈവം മോശയെ പർവ്വതത്തിനുള്ളിലേക്ക് വിളിച്ചത്. മോശ 40 രാവും 40 പകലും ദൈവത്തോടുകൂടെ പർവ്വതത്തിലായിരുന്നു. നീലക്കൽ പടുത്തിരിക്കുന്ന ആ തലങ്ങൾ അവൻ കണ്ടു. ദൈവത്തിന് സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവൻ ഭക്ഷണപാനീയങ്ങളെ കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. സീനായുടെ കൊടുമുടിയിൽ ദൈവത്തോടുകൂടെ മോശ 40 വർഷം 40 ദിവസം ആയിരുന്ന ഈ സമയത്ത് സമാഗമന കൂടാരത്തിന്റെ മാതൃക പാറ്റേൺ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. 40 ദിവസം കൊണ്ട് ആ കൂടാരത്തിന്റെ സ്വർഗീയ കൂടാരത്തിന്റെ മാതൃക മുഴുവനും മോശ പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ ശേഷമായിട്ട് പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം തന്നെ അത് പണിയുവാനായിട്ട് ദൈവം മോശയെ നിയോഗിച്ച് അയച്ചു. മോശയുടെ പക്കൽ കൽപ്പനകൾ കൊടുത്തു. അതിനിടയ്ക്കുള്ള പല കാര്യങ്ങളും പറയുവാൻ എനിക്ക് അവസരമില്ല. അങ്ങനെ നിയമവും ചട്ടവും പ്രമാണവും പ്രാപിച്ചവനായ മോശ കടന്നു വന്ന് ദൈവത്തിന്റെ നിയമപ്പട്ടകം പണിതു. പണിതു കഴിഞ്ഞ ശേഷമായിട്ട് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്റെ സ്ഥാനങ്ങളിൽ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. 2 ഉപകരണങ്ങൾ അവൻ പ്രാകാരത്തിലിട്ടു, അതായത് യാഗപീഠവും താമ്രത്തൊട്ടിയും. 3 ഉപകരണങ്ങൾ അവൻ വിശുദ്ധ സ്ഥലത്തിട്ടു. സമാഗമന കൂടാരം 3 ഭാഗമായി പണിതിരിക്കുന്നു: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിൽ 3 ഉപകരണങ്ങൾ അവൻ വിശുദ്ധ സ്ഥലത്തിട്ടു: കാഴ്ചപ്പത്തിന് മേശ, നിലവിളക്ക്, ധൂപപീഠം. 2 ഉപകരണങ്ങൾ അതിപരിശുദ്ധ സ്ഥലത്തിട്ടു: നിയമത്തിന്റെ പട്ടയവും കൃപാസനവും. ഇങ്ങനെ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്ക് 11 മാസവും 20 ദിവസവും സീനായി അടിവാരത്തിൽ അവർ പാർക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സീനായി അടിവാരത്തിൽ ആ പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞ ശേഷം ആ സംഖ്യാപുസ്തകം 10 അധ്യായത്തിന്റെ 11 വാക്യം വായിക്കാം. 11-11 ആ 3-ാം മാസത്തിൽ 90 ദിവസത്തെ ഉദ്ദേശിച്ചല്ല, അവർ 14-ാം തീയതിയാണ് പുറപ്പെട്ടത്. ആ മാസവും അടുത്ത മാസം മുഴുവനും പിറ്റേ 3-ാം മാസത്തിന്റെ 1 ദിവസവും മാത്രമേ കൂടിയിട്ടുള്ളൂ. അങ്ങനെയാണ് 47 ദിവസം ആയത്. ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ലല്ലോ, അതിനുവേണ്ടി അതിനോട് സമയം വേർതിരിക്കുന്നില്ല. അവരവിടുന്ന് അത് സീനായി അടിവാരത്തിൽ വന്നു. സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായി ഭൂമിയിൽ വന്നതും അല്ലെങ്കിൽ സീനായി അടിവാരത്തിൽ വന്നതും സീനായിൽ നിന്ന് പുറപ്പെട്ടതുമായ സംഭവങ്ങൾ സമയങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. അതാണ് 11 മാസവും 20 ദിവസവും അതിനുവേണ്ടി എടുത്തിട്ടുണ്ട് കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായി അടിവാരത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഉപകരണങ്ങൾ അഥവാ സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും കൊണ്ടുപോകേണ്ട വിധങ്ങളും പ്രമാണങ്ങളും എല്ലാം ദൈവം അവർ കൊടുത്തിരുന്നു. അതിന് ചിട്ടയനുസരിച്ച് അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ അതിനുവേണ്ടി ആരംഭിക്കുമ്പോൾ മോശയ്ക്ക് ഒരു ചെറിയ തപ്പിതം പറ്റി. ഇപ്പോൾ സീനായി അടിവാരത്തിൽ വരെ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി കനാൻ നാട് വരെയും യാത്ര ചെയ്യണം. മോശ ഹോരേബ് പർവ്വതത്തിലും അതേ സീനായിലും ഒക്കെയും ഇതിനു മുൻപ് സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്രോവിന്റെ ആടുകളെ തീറ്റിക്കൊണ്ട് യാത്ര ചെയ്തിട്ടുള്ളവനാണ്. അവൻ വനാന്തരങ്ങളിൽ ജീവിച്ചുള്ളവനാണ്. എങ്കിലും അവനൊരു ചെറിയ തപ്പിതം ഉണ്ടായതുണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ അളിയനായ ഹോബാവിനെ വിളിച്ച് ഹോബാവിനോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് മുൻപായിട്ട് നടക്കണം, നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. ഹോബാവിനോട് പറയുകയാണ്, നീ ഞങ്ങളോടുകൂടെ വരണം. ഞങ്ങൾ പോകേണ്ടെന്ന വഴി ഞങ്ങൾ അറിയുന്നില്ല, നീ ഞങ്ങളുടെ മുൻപിൽ നടക്കണം. ഇതുവരെയും ദൈവമായ യഹോവ ഇസ്രായേലിനെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അവർക്ക് മുൻപടയായും പിന്തടയായും ഇടവും വലവും കാവലായിരുന്നു. പകൽ സമയത്ത് മേഘസ്തംഭത്തിന്റെ കീഴിലും രാത്രി കാലങ്ങളിൽ അഗ്നിസ്തംഭത്തിലും അവർ യാത്ര ചെയ്തു. കഴുകന്റെ ചെറുകന്മേൽ തന്റെ കുഞ്ഞിനെ വഹിച്ചു നടത്തുന്നത് പോലെയാണ് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ മോശ അതെല്ലാം മറന്നു കഴിഞ്ഞ ശേഷമായിട്ട് അവന്റെ അളിയനായ ഹോബാബ് അവന്റെ മുൻപിൽ നടക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ദൈവം അവരുടെ മുൻപിൽ നടന്നിരുന്ന കാലങ്ങളെ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിട്ട് മോശ മറന്നു കഴിഞ്ഞു. അതുകൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളോട് കൂടെ വരണം, നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും, ഞങ്ങൾക്ക് ദൈവം തരുന്ന സകല നന്മയിൽ ഞങ്ങൾ കോഹരി തരാം എന്നെല്ലാം ഇതാ ഹോബിനോട് ഇതാ മോശ പറയുകയാണ്. എന്നാൽ ഹോമാവിന് പറയുവാനുള്ള വാചകം എന്താണ്? 30-ാം വാക്യം, ഞാൻ വരുന്നില്ല, എന്റെ സ്വദേശത്തേക്കും ചാർച്ചിൽക്കാരുടെ അടുക്കിലേക്കും ഞാൻ പോകുകയാണ്. അളിയ, ഞാൻ വരുന്നില്ലെന്ന് അളിയൻ അളിയനോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നും ഇക്കാലത്ത് ഇത്രയും അളിയന്മാരുണ്ട്. കാരണം ദൈവത്തിന്റെ വചനപ്രകാരം മുൻപോട്ട് പോകാൻ കഴിയാതെ അളിയന്മാർ മുമ്പിൽ നടന്നെങ്കിൽ കാര്യം നടക്കുമെന്നാണ് അവരുടെ ചിന്ത. എന്നാൽ അങ്ങനെ അളിയന്മാർ പറയുന്നത് എന്തളിയ, ഞാൻ വരുന്നില്ല, എന്റെ പൊന്നളിയ, ഞാൻ കൂടെ വരുന്നില്ല, എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും വരികയില്ല. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരളിയൻ ഉണ്ടായിരുന്നു. ഞാൻ സ്നാനപ്പെടുമെന്നും ഭർത്തോമാ സഭ വിടുമെന്നും മനസ്സിലായപ്പോൾ എന്റെ അളിയൻ എന്നോട് പറഞ്ഞു, കൊടുക്കും ഞാൻ നമുക്ക് ഒന്നിച്ച് സ്നാനപ്പെടണമെന്ന്. എന്നാൽ എനിക്കൊരു അളിയും കൂടെ കൂട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. മാസങ്ങളും ആ വർഷവും കഴിഞ്ഞിട്ടും അളിയൻ സ്നാനപ്പെടുന്ന ലക്ഷണമില്ല. കാരണം എന്നെ വിടാതിരിക്കാനുള്ള പണിയാണ് അളിയൻ എടുത്തത്. ഒളിവിലാക്കി ഞാൻ അളിയനോട് പറഞ്ഞറിയ, ഞാൻ പോവുക. അളിയൻ പണിതുകൊണ്ടേ വന്നു, വെള്ളത്തിലെ സ്നാനമേ അളിയൻ കാണുകയല്ല, പുസ്തകത്തിലേ കാണുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സ്നാനപ്പെട്ടു. അനേകം അളിയന്മാരെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പെണ്ണന്മാരെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിരിക്കുകയാണ് ദൈവത്തിന്റെ കൽപ്പനകളും ആലോചനകളും അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ. മനുഷ്യമുഖങ്ങളിൽ നോക്കിയവരായ മോശയ്ക്ക് തപ്പിതമാണ് പറ്റുന്നത്. എന്നാൽ അവർക്ക് മുൻപിൽ വഴി നടക്കേണ്ടത് എന്താണെന്ന് 33-ാം വാക്യത്തിൽ നാം വായിച്ചു. യഹോവയുടെ പെട്ടകം അവർക്ക് മുൻപായി വഴി നടന്നു. യഹോവയുടെ പെട്ടകം അവർക്ക് മുൻപായി 3 ദിവസത്തെ വഴി മുൻപോട്ട് പോയി. ദൈവത്തിന്റെ സ്തോത്രം. വഴി ഒരുക്കേണ്ടത് ആരാണ്? അയ്യന്മാരല്ല, മനുഷ്യരല്ല, മറ്റാരുമല്ല. വഴിയൊരുക്കുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ നിയമത്തിന്റെ പെട്ടകത്തെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതുവഴിയും അവരോടുകൂടി ദൈവം മുൻപിലും പിൻപിലും ഇടവുമറുമായി നടന്നു എങ്കിലും പ്രേസലോടെ ഇപ്പോൾ ഇതാവരുടെ മധ്യത്തിൽ വസിക്കുന്നതായ അവരുടെ ആരാധകരുടെ വ്യക്തിയായ ആ മനോഹരമായ പെട്ടകമായ നിയമത്തിന്റെ പെട്ടകമാണ് അവർക്ക് വഴിയൊരുക്കേണ്ടത്. നിയമത്തിന്റെ പെട്ടകം ആരെയാണ് കാണിക്കുന്നത്? സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളും യേശുക്രിസ്തുവിനെയും അവർ സഭയെയും ഒറ്റ വിശ്വാസികളെയും കാണിക്കുന്നതാണ്. അത് നിയമത്തിന്റെ പെട്ടകം ആരെ കാണിക്കുന്നു? നമ്മുടെ വാഴ്ത്തുപട കർത്താവായ യേശുവിനെ കാണിക്കുന്നു. ഇസ്രയേലിന്റെ അറിവിൽ ഉണ്ടായിരുന്നതായ നിയമത്തിന്റെ പെട്ടകം ഇസ്രയേൽ മക്കൾക്ക് വേണ്ടി 3 ദിവസത്തെ വഴി അപ്പുറത്ത് പോയി വഴി ഒരുക്കിയ ശേഷം ആ പെട്ടകം മടങ്ങി വരുന്നു. അനേകായിരമായ ഇസ്രയേലിന്റെ നടുവിലേക്ക് ആ പെട്ടകം മടങ്ങി വരുമ്പോൾ ആ പെട്ടകത്തിന് പിന്നാലെ ഇസ്രായേൽ മക്കൾ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ, അതാണ് നാം 36-ാം വാക്യത്തിൽ വായിച്ചത്. ദൈവമേ, അനേകായിരമായി ഇസ്രയേലിന്റെ നടുവിലേക്ക് മടങ്ങി വരണമേ എന്ന് പറയുമ്പോൾ പെട്ടകത്തെ കണ്ടുകൊണ്ട് ആ സ്ഥലം ഒരുക്കിയവനായ പെട്ടകം അതേ സ്ഥലം ഒരുക്കിയതായ പെട്ടകത്തിന്റെ പിന്നാലെ പുതിയ താവളത്തിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പെട്ടകം ആരെയാണ് കാണിക്കുന്നത്? മറ്റാരെയും അല്ല. എന്ന് എനിക്ക് സമയമില്ലല്ലോ, 2 മണിക്കൂർ സംസാരിക്കേണ്ടതായ ഒരു വിഷയം അല്പ മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ സംസാരിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. നിയമത്തിന്റെ പെട്ടകം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ കാണിക്കുന്നു. ഇസ്രയേലിന്റെ നടുവിലുണ്ടായിരുന്ന നിയമത്തിന്റെ പെട്ടകം 3 ദിവസത്തെ വഴി അപ്പുറത്തേക്ക് സ്ഥലമൊരുക്കുവാൻ പോയെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ പെട്ടകമായ കർത്താവായ യേശു തന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു സ്ഥലം ഒരുക്കുവാൻ പോയിട്ടുണ്ട്. എവിടെ വരെയാണ് പോയിരിക്കുന്നത്? 3-ാമത്തെ സ്വർഗം വരെയാണ് പോയിരിക്കുന്നത്. 1-ാം സ്വർഗമായ മേഘമണ്ഡലവും 2-ാം സ്വർഗമായ നക്ഷത്ര മണ്ഡലവും കടന്ന് 3-ാം സ്വർഗമായ സ്ഥലം ഒരുക്കുവാൻ പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 14:1-3 വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദേർ ആർ സോ മെനി മാൻഷൻസ്, അതർവൈസ് ഐ വുഡ് ടോൾഡ് യു, ബട്ട് ഐ ആം ഗോയിങ് ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. വെൻ ഐ ഫിനിഷ് ദാറ്റ് ഐ വിൽ കം ബാക്ക് അഗൈൻ ആൻഡ് ഐ വിൽ റിസീവ് യു ഇൻ ടു മൈ ഫാദേഴ്സ് ഹോം. ഇവിടെ എന്താണ് കാണുന്നത്? ഞാൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. പെട്ടകം എന്താണ് ചെയ്യുന്നത്? സ്ഥലം ഒരുക്കുവാൻ പോയിട്ട് മടങ്ങി വരണം. മടങ്ങി വന്ന ശേഷമാണ് ഇസ്രയേൽ മക്കൾ അതിന് പിന്നെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ദൈവം പറഞ്ഞത് നമുക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ നടുവിൽ അവരുടെ പുരാതന കാലത്ത് ഇസ്രയേലിന്റെ നടുവിൽ വിവാഹത്തെ കുറിച്ച് അവർക്കൊരു പ്രമാണം ഉണ്ടായിരുന്നു, അവർക്കൊരു കഷ്ടമുണ്ടായിരുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനത് പറയുവാൻ താല്പര്യപ്പെടുന്നു. എന്താണ്? ഒരു യുവാവ് ഒരു യുവതിയെ കാണുവാനായി പോയി. ആ യുവതി അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമായിരുന്നു. അവന്റെ സ്വത്തിന്റെ ഒരു വലിയ ഓഹരി അവർക്ക് ദാനം ചെയ്യണം. ഇസ്രയേലിന്റെ പതിവാണ് അവന്റെ സ്വത്തിന്റെ ഒരു വലിയ ഭാഗം അവർക്കായിട്ട് കൊടുക്കണം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു കന്യയെ അന്വേഷിപ്പാൻ എലയേസറിനെ പറഞ്ഞു വിട്ടപ്പോൾ പത്തൊട്ടകത്തിന് പുറത്താണ് ആ കന്യകയ്ക്ക് വേണ്ടി അബ്രഹാമിന്റെ സ്വത്ത് കൊടുത്തയച്ചത്. അതുപോലെ ഒരു യുവാവ് ഒരു യുവതിയെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി അവരുടെ സ്വത്തിന്റെ വലിയ ഓഹരി കൊടുക്കണം. രണ്ടാമത് വേറെയും വിവാഹ ദിവസം മുൻപ് അവൻ അവൾക്ക് വേണ്ടി അവളുമായിട്ട് പാർക്കുവാൻ ഒരു വാസസ്ഥലം ഉണ്ടാക്കണം. ഇത്രയും രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൾ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. ഇവൻ രണ്ട് കാര്യം ചെയ്യണം. സ്വത്തിന്റെ വലിയ ഭാഗം അവൾക്ക് കൊടുക്കണം, മാത്രമല്ല വാസസ്ഥലം ഒരുക്കണം, അല്ലെങ്കിൽ ഒരു പാർപ്പിടം ഉണ്ടാക്കിയ ശേഷം മാത്രമേ കല്യാണം നടക്കൂ. നാൽപ്പട കർത്താവായി യേശു തന്റെ അടുക്കൽ വന്നിട്ടുള്ള പുരുഷാരത്തോട് താൻ ആലോചനകൾ പറയുമ്പോൾ, ദൈവങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിവുള്ളതായ അവരുടെ നടുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് തെളിയിച്ചു കൊടുത്തത്. വിതയ്ക്കുന്നവന്റെ ഉപമയെ കുറിച്ച് കർത്താവ് പറഞ്ഞു, കടലിൽ മീൻ പിടിക്കുന്നവന്റെ ഉപമയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഇതെല്ലാം അവർക്ക് നല്ല പരിചയമുള്ള കാര്യമാണ്. അതേ രാജപുത്രന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു. രാജപുത്രന്റെ കല്യാണത്തിന് അതേ മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. രാജപുത്രന്റെ കല്യാണം, കല്യാണത്തിന് ക്ഷണിച്ചു, ക്ഷണിച്ചു കഴിഞ്ഞ ശേഷം എല്ലാം ഒരുക്കി കഴിഞ്ഞ ശേഷം രണ്ടാമത് പിന്നെ ഒരു ക്ഷണം കൂടെ ക്ഷണിച്ചവരെ വിളിക്കാൻ പിന്നെയും ദാസന്മാരെ വിട്ടത് അവരുടെ ഇടയിലെ പരിപാടിയാണ്. അതിനോട് സ്വർഗരാജ്യത്തെ കർത്താവ് ബന്ധപ്പെടുത്തുകയാണ്. നമ്മുടെ ഇടയില് ഒരു കല്യാണത്തിന് ആരെയെങ്കിലും ഒരിക്കൽ ക്ഷണിച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെ പോയി ആലിട്ടിടിക്കുകയില്ല. എനിക്ക് വരാൻ മനസ്സുണ്ടേ വാടുമെന്ന് പറഞ്ഞു ക്ഷണിക്കാലോ, ക്ഷണിച്ച ഒത്താലും കൊള്ളാം, ഒത്തില്ലേലും കൊള്ളാം, ഇത്തമുണ്ടേ വന്നേച്ചാ മതി എന്ന് പറയും. എന്നാൽ യഹൂദന്മാർക്ക് അത് പറ്റുകയില്ല. ക്ഷണിച്ചു കഴിച്ച വെച്ച് പിന്നെയും ദാസന്മാരെ വിളിക്കാൻ, അത്താഴം എന്റെ മുത്താഴം അത് ഒരുങ്ങിയിരിക്കുന്നു വരിക എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഒഴികൊഴി പറഞ്ഞു. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഒന്നാമത്തെ ക്ഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കല്യാണത്തിന് വേണ്ടി? രാജപുത്രന്റെ കല്യാണത്തിന് വേണ്ടി. ഇനി രണ്ടാമതൊരു ക്ഷണം കൂടെ ഉണ്ട്. എപ്പോഴാന്ന് ചോദിച്ചാൽ കാഹളം ധ്വനിക്കുമ്പോഴാണ് ആ ക്ഷണം സംഭവിക്കുന്നത്. മരിച്ച വിശുദ്ധന്മാർ അക്ഷയരാവിയർക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന രണ്ടാമത്തെ ക്ഷണം എത്രയും വേഗത്തിൽ വരാൻ പോവുകയാണ്. മറക്കരുത്. പ്രൈസലോഡ്. ഇങ്ങനെ അവർക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് കർത്താവ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ കർത്താവ് വീണ്ടും ആ ആ വിവാഹത്തെ കുറിച്ച് തന്നെ നോക്കിയാൽ യുവതി ആ കന്യക എന്ത് ചെയ്യണം? ആ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ആ പുരുഷനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾ രണ്ടു കാര്യം ചെയ്യണം. മണവാളൻ രണ്ടു കാര്യം ചെയ്യുമ്പോൾ മണവാട്ടിയും രണ്ടു കാര്യം ചെയ്യണം. എന്തെന്ന് ചോദിച്ചാൽ അവൻ അവനെ ഇഷ്ടപ്പെട്ട് എൻഗേജ്മെന്റ് നടന്ന ദിവസം മുതൽ അവൾ ചെയ്യേണ്ട ഒരു കാര്യം, അവളുടെ തലയിൽ എപ്പോഴും ഒരു മൂടുപടം ഇട്ടുകൊണ്ട് നടക്കണം. ശിരസിൽ ഒരു മൂടുപടം വേണം. എന്തിനാ മൂടുപടം എന്ന് ചോദിച്ചാൽ മറ്റാരും വന്ന് ഈ യുവതിയെ വിവാഹത്തിന് വേണ്ടി ആലോചന കൈയേറുക, ഒരു പുരുഷന് വേണ്ടി നിയമിക്കപ്പെട്ട യുവതിയാണ് എന്ന് കാണിക്കുന്നതിനാണ് മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുന്നത്. വേറൊരു കാര്യം അവൾ ചെയ്യേണ്ടത്, മണവാളൻ മടങ്ങി വരുന്നത് വരെയും ഒരു വിളക്ക് കത്തിച്ചോണ്ടിരിക്കണം. വിളക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? വെറുതെ കത്തുമോ? കരിന്തിരി കത്തുമോ? പറ ഇല്ല. എന്തുണ്ടായിരിക്കണം വിളക്കിനകത്ത്? എണ്ണയുണ്ടായിരിക്കണം. ഇത് തന്നെയാണ് കർത്താവ് പത്ത് കന്യകമാർ ഉപമയെ കുറിച്ച് പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ ഇടയിൽ പരിചയമുള്ള കാര്യമാണ് കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാർത്തയുടെ കർത്താവായി യേശു തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ മണവാട്ടിക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. എന്നാൽ പോകുന്നതിന് മുന്നേ അവൻ അവൾക്ക് വേണ്ടി സകലവും കൊടുത്തു കഴിഞ്ഞു. എന്തുവരെയാണ് കൊടുത്തത്? അവൻ അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എവിടെ ഏൽപ്പിച്ചു കൊടുത്തു? കാൽവരിയിൽ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു മണവാട്ടിക്ക് വേണ്ടി ഈ ഭൂഗോളത്തിൽ വന്ന് ഒരു മണവാട്ടിയെ കണ്ട ശേഷം, ഒരു സഭയെ തൻ അവയെ കണ്ട ശേഷമായിട്ട് അവൾക്ക് വേണ്ടി അവരുടെ സാഗരന് അവരുടെ ജീവൻ പോലും അർപ്പിച്ചു കൊടുത്തു. അവരോഹ മാത്രമല്ല, അതുകൊണ്ട് അവസാനിച്ചില്ല. സ്വർലോകങ്ങളിലെ സകലവിധമായ ആത്മീയമാനുഗ്രഹങ്ങളാണ് അവരെ മുഴുവൻ അവർ കൊടുത്തിരിക്കുക. ആർക്ക് കൊടുത്തിരിക്കുന്നു? അവന്റെ മണവാട്ടിക്ക് വേണ്ടി. എൻഗേജ്മെന്റ് നടന്നിരിക്കുക. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി കല്യാണം നന്നേ മതി, ഇനി എൻഗേജ്മെന്റിന് ആവശ്യമില്ല. നിശ്ചയം കഴിയപ്പെട്ടതായ അവന്റെ മണവാട്ടിക്ക് വേണ്ടി സ്വർഗത്തിലെ സകലവിധമായ ആത്മീയമായ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുയേശുവിൽ കൂടെ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇനി സ്വർഗത്തേക്ക് തരുവാൻ ഒന്നുമില്ല. പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്കായി തന്നു, പുത്രനായ ദൈവം തന്റെ ജീവനെ നമുക്കായി തന്നു. ആ പുത്രനായ ദൈവം സ്വർഗത്തിലെ സകലങ്ങളായ ആത്മീയമായ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലോകജാരന്മാരുമായിട്ട് ഇടപെടുവാൻ കഴിയാറണം. ഈ ലോകവുമായിട്ട് ബന്ധപ്പെടാതെ വേറിട്ട വിശ്വാസികളായി, ദൈവവിശ്വാസികളായി വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് ദൈവം മുമ്പോട്ട് പോകണം. നിന്റെ തലയിൽ നിന്ന് ആ മൂടുപടം നീങ്ങിപ്പോകരുത്. നിന്നെ ആര് കണ്ടാലും നിന്റെ മുഖത്ത് നോക്കിയാൽ പറയണം, നിന്നെ നിന്റെ ശരീരം നിന്റെ നടപ്പ് കണ്ടാൽ പറയണം, നിന്റെ ഉടുപ്പ് കണ്ടാൽ പറയണം നിനക്ക് വേണ്ടി ഒരു എൻഗേജ്മെന്റ് നടന്നതാണെന്ന്. എന്റെ പ്രിയ സഹോദരൻ ഡൽഹി പലപ്പോഴും അതേ യുവാക്കന്മാരോട് സംസാരിക്കുന്നു. ഞാൻ വളരെ നിശിതമായി പറയട്ടെ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്? അവർ ഇവിടെ ഇട്ട് ഇവിടുത്തെ പറഞ്ഞുകൊണ്ട് മതിയാക്കിയിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകാനാണോ ഇരിക്കുന്നത്? കഴിഞ്ഞ രാത്രിയിൽ അവർ കഴിഞ്ഞ ദിവസം താമസത്ത് ഓർപ്പിച്ചതുപോലെ ഇവിടുത്തെ ഹെയർ സ്റ്റൈലാണോ നമ്മുടെ സ്റ്റൈല്? ഇവിടുത്തെ ഉന്മേഷം കെട്ടി വെട്ടി നടത്തുന്ന പെൺകുഞ്ഞുങ്ങളാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളർത്തപ്പെടേണ്ടത്? ഈ ലോകത്തോട് അനുഭവപ്പെടാതെ നന്ദി പ്രസാദം പൂർണ്ണങ്ങളുമായ ദൈവഹിതം ഇന്ന് വന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുമുടുക്കി രൂപാന്തരപ്പെട്ട് ദൈവങ്ങൾക്ക് മുൻപോട്ട് പോകേണ്ട സമയം അനാദിച്ചിരിക്കുകയാണ്. ദൈവങ്ങളെ നിനക്ക് വേണ്ടി മുതലുകൂടെ നിന്നെ കണ്ട് ദുഃഖിക്കുന്നില്ലേ? യേശുക്രിസ്തു നാമം പറഞ്ഞ് ദൈവത്തിന് വൈകുന്ന കൈകൾ നേട്ടിക്കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ വൈകുന്നതിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തോടെ അനുഭവപ്പെടാനല്ല, പിന്നെയോ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്നതായ പുതിയ മനുഷ്യനെ ഹരിച്ചുകൊണ്ട് പുതിയ ജീവൻ പ്രാപിച്ചുകൊണ്ട് പുതിയ ജീവനോടുകൂടെ മുൻപോട്ട് പോകുവാനാണ് നമ്മൾ വളരെ തോറ്റിരിക്കുകയാണ്, നമ്മൾ വളരെ തെറ്റിയിരിക്കുകയാണ്, നാം അടങ്ങി വളരെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. എഴുന്നേൽക്കുക, പൊടി കുറയുക, ഹരിത്തിന്റെ ബന്ധങ്ങളെ അറുത്തു കളയുക, യേശുക്രിസ്തു വേണ്ടി ജീവൻ പ്രാപിച്ചവരായി മുൻപോട്ട് പോവുക എന്തെന്ന് ചോദിച്ചാൽ നീ ഒരു മനവാളനുമായി എൻഗേജ്മെന്റ് നടന്നവളാണ്. അത്രയും മാത്രം പോരാ, ഞാൻ അതിനെക്കുറിച്ച് വളരെ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം, നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ലോകം അറിയണം. അമേരിക്കയിൽ വന്നിരിക്കുന്ന നമ്മൾ കണ്ണ് തീർത്തും അമേരിക്കൻസായിട്ട് തീർന്നിരിക്കുകയാണ്, അമേരിക്കനായിരിക്കുകയാണ്. കാരണം ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങൾ ഇവരെ പോലെ വളർന്നില്ലെങ്കിൽ പണി കൊടുത്ത് ചെല്ലുമ്പോൾ കയറിക്കയല്ലോ ഒന്ന്. സ്കൂളിലെ വിദ്യാർത്ഥികൾ നീ ഏതാ ചോദിക്കുകയോ കൊച്ചയെന്ന്, എല്ലാം നിർക്കാൻ നീ ഏതാ എന്ന് ചോദിക്കുകയില്ലയോ ഒന്ന്. സ്നേഹിത സഹോദര കുഞ്ഞേ, എന്റെ മകനെ, എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് സ്തോത്രം. ഇന്ത്യയിലെ അംബാസിഡർ അമേരിക്കയിൽ വാഷിംഗ്ടൺ സ്റ്റേറ്റ് വാഷിംഗ്ടണിലുണ്ട്, വാഷിംഗ്ടൺ ഡി സിയിലുണ്ട്. ആ അമേരിക്കയിലെ ജാതി ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിപ്പാനല്ല അംബാസഡറായിട്ട് അംബാസഡർ വാഷിംഗ്ടണിലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിപ്പാനാണ്, ഇന്ത്യയുടെ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനാണ്, അല്ലാതെ ഈ അമേരിക്കയിലെ പോലെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അല്ല ഇന്ത്യൻ അംബാസഡർ ഇവിടെ അയച്ചിരിക്കുന്നത്. അതുപോലെ അമേരിക്കൻ അംബാസഡർ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ലോകത്തിന്റെ രാഷ്ട്രങ്ങളിലെ അംബാസഡർമാരെ അയച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതാത് രാജ്യത്തോട് ഇണങ്ങിച്ചേർന്ന് പോവാനല്ല. നാം ആരാണ്? ദൈവത്തിന്റെ അംബാസഡർമാരാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ അമ്പലേശായി സ്ഥാനാധിപതികളായി ലോകത്തെ രാഷ്ട്രപ്പെട്ടിരിക്കുന്നവരായി നമ്മൾ ഈ ലോകത്തിന്റെ ചിട്ടകളനുസരിച്ച്, ചട്ടങ്ങളനുസരിച്ച്, പ്രമാണങ്ങളനുസരിച്ച് മുൻപോട്ട് പോകുവാനാണോ ദൈവങ്ങളെ നിന്നെ ദൈവം ആക്കിയിരിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ തോറ്റിരിക്കുകയാണ്, നമ്മളെ തെറ്റിയിരിക്കുകയാണ്, നാം അടങ്ങി വരുന്നത് ഏറ്റവും ആവശ്യമാണ്. അത് മാത്രമല്ല, അവർ എന്ത് ചെയ്യണം? അവർ വിളക്കി കത്തിച്ചുകൊണ്ടിരിക്കണം. ഏത് സമയം വരെ? മണവാളൻ മടങ്ങി വരുന്നത് വരെയും നിന്റെ വിളക്കിലെ എണ്ണ കെട്ട്, വിളക്കിലെ എണ്ണ തീർന്നു പോകരുത്, വിളക്ക് കെട്ടുപോകരുത്. കന്യകമാർക്ക് എന്ത് സംഭവിച്ചു? പത്ത് കന്യകമാര് ഞാൻ പറഞ്ഞല്ലോ, അവർക്കറിയാവുന്ന കാര്യമല്ലാതെ ഒന്നും ദസ്താവ് പറഞ്ഞില്ല. ആ പുതിയ സുവിശേഷം മുഴുവനും നാം പഠിച്ചാൽ ആ യഹൂദന്മാർക്ക് ഫലസ്തീൻ നാട്ടിൽ നടപ്പുള്ള സകല കാര്യങ്ങളുമാണ് ഉപമകളായിട്ട് പറഞ്ഞത്. ഇവിടെ ഇതാ പത്ത് കന്യകമാര് മണവാളെന്ന് പറയുന്ന വേണ്ടി കാത്തിരിക്കുകയാണ്, എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുക. പത്ത് പേർ പഠിച്ചാൽ പത്ത് പേരുടെ കൈ വഴക്കുണ്ടായിരുന്നു. പത്ത് പേരും മണവാളെ എഴുതേപ്പാൻ പുറപ്പെട്ടവരാണ്, സ്വന്തം വീടുമൊക്കെ വിട്ട് വേർപാട് അനുഷ്ഠിച്ചവരാണ്, അവര് ദൈവസത്യമനുസരിച്ച് മുമ്പോട്ട് വന്നവരാ, അവർ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്. അവർ ദൈവമനുസരിച്ച് വചനമനുസരിച്ച് പുറപ്പെട്ടുണ്ടായിരുന്നിരിക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ വേർപെട്ടതാണ്. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം, എല്ലാവരും ഉറങ്ങിയപ്പോൾ ബുദ്ധിയില്ലാത്തവർ മാത്രമേ ഉറങ്ങിയുള്ളൂ, അല്ല പത്തുപേരും ഉറങ്ങി.
മണവാളൻ വരുന്നു എന്ന് ആർപ്പൂളി ഉണ്ടായപ്പോൾ പത്തുപേരും ഉറങ്ങി. മണവാളൻ വരുന്നു എന്ന് ആർപ്പൂളി ഉണ്ടായപ്പോൾ പത്തുപേരും വിളക്ക് കത്തിച്ചു. അഞ്ചു പേര് തന്നെയല്ല, പത്ത് പേര് വിളക്ക് കത്തിച്ചു. അഞ്ചു പേര് വിളക്ക് തന്നെ ഉണ്ടായിരുന്നു. രഘുവിന്റെ പ്രമാണം അനുസരിച്ച് മണവാളന്റെ മുൻപിൽ വിളക്കുമായി വിളിക്കുവാൻ വെക്കാണ്. അഞ്ചു പേരുടെയും മക്കൾ ഇതാ വിളക്ക് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റവർ കുലുക്കി നോക്കിയുണ്ടോ എന്ന്? ഇല്ല. വീണ്ടും കുലുക്കി, ഇല്ല. ഉണ്ടെന്നാ ഓർത്ത്, വന്നാൽ ഉടനെ പോകാമെന്നാ ഓർത്ത്. രാജപുത്രന്റെ കല്യാണത്തിന് കല്യാണാവസരം ഇല്ലാത്ത ഒരു തന്നെ ഉടക്കണ്ടെന്ന് നമ്മൾ വായിക്കുന്നു. ഇവൻ എങ്ങനെ അകത്ത് കടന്നെന്ന് എനിക്കറിയത്തില്ല. എങ്ങനായി കല്യാണാവസരം ഇല്ലാതെ അകത്ത് കടന്നെന്ന് അറിഞ്ഞില്ല. രാജാവൊന്ന് പരിശോധിക്കുമെന്ന് പോലും ഓർത്തില്ല. പരിശോധിച്ചു വന്നപ്പോൾ ഇവൻ നോക്കിയപ്പോൾ, അവന്റെ വസ്ത്രം നോക്കിയപ്പോ മറ്റവരുടെ വസ്ത്രം പോലെ ഇരിക്കുന്നു. ആ പള്ളി പോകുന്നു, ഞാനും പള്ളി പോകുന്നു. അവൻ ഗോത്രം കാണിച്ചിരുന്നു, ഞാനും ഇടുന്നു. അവൻ ദശാംശം കൊടുക്കുന്നു, ഞാനും കൊടുക്കുന്നു. അവൻ ഉപദേശിക്കാനെ സ്വീകരിക്കുന്നു, ഞാനും സ്വീകരിക്കുന്നു. ഉപദേശപ്പാർക്ക് കൈ കൊടുക്കുന്നു, ഞാനും കൈ കൊടുക്കുന്നു. ഉപദേശക്കാർക്ക് കൈ കൊടുക്കുന്നു, ഞാനും കൊടുക്കുന്നു. സ്നേഹിത, നീ എങ്ങനെ ഇവിടെ വന്നത്? നോക്കിയാൽ എല്ലാം ക്രമമായി നടക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിൽ കല്യാണ വസ്ത്രമില്ല. അതുപോലെ മണവാളനായ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരുക്കപ്പെട്ട കാന്ത, നിയമിക്കപ്പെട്ട കാന്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ജീവമാകുന്ന പാത്രത്തിൽ ഒഴിച്ച് നിത്യം പ്രകാശിക്കപ്പെട്ടവരായി നിന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. സ്തോത്രം. ആരോ എന്ത് പറഞ്ഞു തോന്നുന്നു, ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നാടുകളിലെ ബസിനെ കുറിച്ച്. അതായത് അഞ്ച് ബസ്സുകൾ ഓടിക്കാൻ ഡ്രൈവർ വളരെ രക്ഷപ്പെടുന്നു. ക്ലീനറെ മുമ്പിൽ ഇറങ്ങി ഒരു കമ്പിയിട്ട് കറക്കുന്നു. കറക്കി 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 അങ്ങനെ ഇരിക്കുമ്പോൾ നനഞ്ഞു. അപ്പോൾ വണ്ടി ഓടിയെന്ന് ഓർത്തു, വണ്ടി വന്നു. പിന്നെ എല്ലാവരും കൂടെ ഇറങ്ങി ഉരുട്ടു ഉറങ്ങി ഉരുട്ടി ഇച്ചിരി ഉരുണ്ടപ്പോ ട്രിന്ന് പിന്നെ വന്ന് കേട്ടു, പിന്നെ നിന്നു. എന്തൊരു കഷ്ടപ്പാടാ. ചില മാസ്റ്റർമാരെങ്ങനെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇട്ട് ഉരുട്ടുക, ജീവൻ പിടിപ്പിക്കാൻ സമയ മാസ്റ്റർ അല്ലേലും ഞാൻ ഇറങ്ങിയാണ്. ബാക്കിയുള്ള പുള്ളികളും ഇണ്ടിങ്ങനെ അല്ലേലും ഞാൻ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു കണ്ടടയ്ക്കുന്ന വടിവത്തിൽ ഒന്നിനെന്തെണ്ണോ ആരെങ്കിലും ഒന്ന് പറയും. ഇതല്ല, പുതിയ ആഗിച്ചു, അതിനെ പിന്തുണ ഒഴിച്ചു, പെട്രോൾ ഒഴിച്ചു, ഓയിൽ ഒഴിച്ചു, എല്ലാം റെഡിയായി, കണ്ടീഷനായി, ഡ്രൈവർ അകത്തിലായി, സഹോദരനായാലും കൊള്ളാം, സഹോദരി ആയാലും കൊള്ളാം, സ്വിച്ച് ഓൺ ചെയ്തു, ആക്സിലേറ്ററിന് കാർ കൊടുത്തു, വണ്ടി ഓടുകയാണ്, വണ്ടി ഇരിക്കുകയില്ല. എന്താണ് കാര്യം? അതിനകത്ത് ആവശ്യം എണ്ണയും ഓയിലും എല്ലാം ഒഴിച്ചു എടുത്തിരിക്കുകയാണ്. ദൈവശക്തി കുറഞ്ഞു പോയത്, നീ ആത്മാവിനെ പാവിച്ചില്ലെങ്കിൽ ദൈവ കാത്തിരുന്ന് സക്രിയ പാവിക്കണം. ഇന്നലെ രാത്രി ഞാൻ ചൊല്ലുന്ന പോലെ വീണ്ടും ചൊല്ലട്ടെ, മരണം വരും മുൻപ് മർത്യമെല്ലാം നീ ശരിയാക്കിയിടണം. നീതാത്മകാര്യം കടപൂട്ടും മുൻപേ വിളക്കിനെന്ന് പടുതയെ വാങ്ങിച്ചു കൊണ്ടിടായി കുടിയൊരു രാത്രിയിൽ ദീപമന്യം ഇടനോടിരുളിയിലിരുന്നു പോകും. കർത്താവ്, എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ കുത്തിയിരിക്കാൻ നേരം കിട്ടിയില്ല, എണ്ണ ഒഴിക്കാൻ നേരം കിട്ടിയില്ല, ടോയ്ലറ്റ് ബന്ധപ്പാടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ അയക്കണമായിരുന്നു, നേരം വെളുക്കുന്നതിന് മുമ്പേ അവരെ പറഞ്ഞയക്കണം, പിന്നെ പോകണം, ഈ ബന്ധപ്പാടെല്ലാം ഉണ്ടായിരുന്നോണ്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസമുണ്ട്, ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് പോയെന്നേ ഉള്ളൂ, എനിക്ക് എണ്ണ എടുക്കാൻ നേരമില്ല എന്ന് നീ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ മറവ് സകല ദൈവമക്കളും പ്രാപിച്ച് എന്ന രാത്രത്തിൽ കരുതുന്നില്ലെങ്കിൽ മണവാളൻ വരുമ്പോൾ ബുദ്ധിയില്ലാത്ത കണ്ണികളെ പോലെ നിങ്ങൾ ആരാണ്, എവിടുത്തുകാരാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് നമ്മെ കുറിച്ച് പറയുവാൻ ഇടയാകാതിരിപ്പാൻ ദൈവശക്തി പ്രാപിക്കണം. ആരോയ സകല ദൈവമക്കളും ആത്മാവിനാണ് അറിയപ്പെടണം, സകല ദൈവമക്കളും ആത്മാവിനാണ് അറിയപ്പെടണം. സ്തോത്രം. ഇപ്പോൾ അത് ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തെ കാത്തിരുന്ന് സക്രിയ പുതുക്കണം, എന്നെ കൊണ്ട് അവൻ നിറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ മണവാളൻ വരും, അവരെ ചേർക്കും. എന്നാൽ ഇവിടെ എന്താണ് ഞാൻ കാണുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അതെല്ലാം നമുക്ക്, മറ്റാർക്കുമല്ല, അതെല്ലാം നമുക്ക് വേണ്ടിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക്
ഒരു സ്ഥലം പ്രത്യേകം ഒരുക്കാൻ പോകുന്നു, ഒരു സ്ഥലം പ്രത്യേകം ഒരുക്കാൻ പോകുന്നു. അത് ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണമെന്ന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്ക ചേർക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മളല്ല നിരാശപ്പെട്ടിരിക്കുക. യേശു വേഗം വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? എന്താ വരാത്തത്? യേശു വേഗം വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ, അനേക വിശുദ്ധന്മാർ കാത്തിരുന്ന് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ, വന്നില്ലല്ലോ എന്നുള്ള ഭാരം നമുക്കുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, യേശു വേഗം വരാമെന്ന് പറഞ്ഞ പോലെ എന്നെ വേഗം വരും. പ്രയോജനമാണ് ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ 2 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ എത്ര? അല്ലെങ്കിൽ നമ്മുടെ 2000 വർഷം ദൈവത്തിന്റെ എത്ര ദിവസം? പറ 2 ദിവസം. വേഗം വരാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയോ ദൈവത്തിന്? മനസ്സിനോട് ഇനി ആരും മിണ്ടിയില്ല. വേഗം വരാമെന്ന് പറഞ്ഞു 2 ദിവസം തികഞ്ഞില്ല. പ്രിയമുള്ളവര്, ദൈവത്തിന്റെ വരവിൽ 2 ദിവസം തികഞ്ഞില്ല. അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്ഥലം ഒരുക്കുകയാണ്. ഞാന് 1955 ഇംഗ്ലണ്ടിൽ വെസ്റ്റ്മിൻസ്റ്റർ എന്ന് പറയുന്ന പള്ളി കാണാൻ പോയി. ബ്രിട്ടീഷ് രാജകുടുംബം സംബന്ധിക്കുന്ന ആയ പള്ളി. അവിടെ ചെന്നപ്പോൾ ഒരാള് വാശി ചെയ്ത് പെയിന്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എത്ര നാള് വേണ്ടി വരുമെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ തന്നെ ചെയ്യുകയാണെങ്കിൽ 18 മാസം വേണമെന്ന് പറഞ്ഞു. ഒരു മനോഹരമായ പള്ളി, വെസ്റ്റ്മിൻസ്റ്റർ ആണ് അവിടെ. ഞാൻ ആ പള്ളി കാണുകയുണ്ട്. ഇന്ത്യയിൽ താജ്മഹൽ എന്ന മനോഹരമായ സൗഹൃദം, ഷാജിഖാൻ എന്ന രാജാവ് തന്റെ രാജ്ഞിയായ മുംതാസിന് വേണ്ടി ഓർമ്മസ്തംഭമായ ശവകുടീരമായി പണിയിച്ചതാണ്. 22 വർഷം കൊണ്ടാണ് അതിന്റെ പണി തീർന്നത്. ഒരു ദിവസം 20,000 വേലക്കാർ വീതം നിന്ന് 22 വർഷം കൊണ്ടാണ് താജ്മഹൽ പണിതത്. അത്ര മനോഹരമായ കെട്ടിടമാണ്. ഈ ന്യൂയോർക്കുകളായ MBR സ്റ്റേറ്റ് ബിൽഡിംഗോ ചിക്കാഗോയായ CS ബിൽഡിംഗോ ഒക്കെ വളരെ വർഷം കൊണ്ട് മനോഹരമായി പണി കഴിപ്പിച്ചു. ഞാനിത് കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോയിട്ട് മനുഷ്യൻ 2000 ആയി. ഹാലലൂയ. ഇതുവരെ അതിന്റെ പണി കഴിഞ്ഞില്ല. അപ്പോൾ അവൻ നിത്യശില്പിയാണ്. ഭൂലോകത്തിന് അടിസ്ഥാനം മട്ടം വരച്ചവൻ അവനാണ്. സ്വർഗത്തെയും ഭൂമിയെയും, അതായത് ദൈവത്തെയും മനുഷ്യനെയും കൂടെ കാൽവരിയിൽ ഒന്നിച്ച് ചേർത്ത നിത്യശില്പി അവനാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇനി പിന്നെയും ഒന്നാക്കി ചേർക്കുവാൻ പോകുന്നവനായ മഹാനായ നിത്യശില്പിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു. ആ കർത്താവ് തന്റെ സഭയ്ക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോയിട്ട് ഇതുവരെ തീർന്നില്ല. അത് ഇതുവരെയും തീർന്നില്ല. തീർന്നു കഴിഞ്ഞാൽ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഉദാസനായ യാക്കോബ് ആ പട്ടണം കണ്ടു. കണ്ടപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപരമായ നഗരം അവൻ ദൂരമേ കണ്ടപ്പോൾ ഞാനിവിടെ അന്യനും പരദേശി എന്ന് പറഞ്ഞ് കൂടാർത്തി പാർത്തു. യാക്കോബ് മാത്രമല്ല കണ്ട്, പിന്നെ ആരുടെ ആരെ കൂടെ കാണിച്ചു? ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ. അത് ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ. അബ്രഹാം മരിക്കുമ്പോൾ അബ്രഹാമിന് 175 വയസ്സുണ്ട്. 175 വയസ്സ് അബ്രഹാമിനുണ്ട്. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലെ മകനാണ് ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്കിന് എത്ര വയസ്സുണ്ട് അറിയില്ലേ? 75 വയസ്സ്. ഇസഹാക്കിന്റെ 60-ാമത്തെ വയസ്സിലെ മകനാണ് യാക്കോബ്. അപ്പോൾ അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് എത്ര വയസ്സുണ്ട്? കണക്കെല്ലാം മറന്നു. 15. അബ്രഹാം മരിക്കുമ്പോൾ 175. അബ്രഹാമിന് മകനായ ഇസാക്ക് ജനിക്കുമ്പോൾ 100-ാമത്തെ വയസ്സിൽ ജനിച്ചു. അപ്പോൾ അബ്രഹാം മരിക്കുമ്പോൾ ഇസാക്കിന് 75 വയസ്സ്. ഇസാക്കിന്റെ 60-ാമത്തെ വയസ്സിലെ മകനാണ് യാക്കോബ്. അപ്പോൾ അബ്രഹാം മരിക്കുമ്പോൾ യാക്കോബിന് 15 വയസ്സ്. 175 വയസ്സ് പ്രായമുള്ളവനായ അബ്രഹാമും 75 വയസ്സ് പ്രായമുള്ളതായ മകനും 15 വയസ്സ് പ്രായമുള്ളതായ കൊച്ചുമകനും കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം കണ്ടെന്ന് എങ്ങനെ കണ്ടു? അബ്രഹാം ദൂരമേ കണ്ടു. കണ്ടവൻ മനസ്സ് സന്തോഷിച്ചു. അടുത്ത മകനായ ഇസാക്ക് നോക്കി. അത് കഴിഞ്ഞപ്പോൾ കൊച്ചുമകനെ മൂന്ന് പേർ കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. അവരെന്താണ് പറഞ്ഞത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം കണ്ടു. എന്താണ് കാര്യം? ഈ ലോകത്തില് അത് ന്യൂയോർക്ക് ആകട്ടെ, ടോക്കിയോ ആകട്ടെ, ലണ്ടൻ ആകട്ടെ, പാരീസ് ആകട്ടെ, അത് ചിക്കാഗോ ആകട്ടെ, ലോകത്തിലെ വൻ നഗരങ്ങൾ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായാൽ മുഴുവൻ തകർന്നു പോകുന്നു. എന്നാൽ നശിക്കപ്പെടാത്ത ഒരു പട്ടണമുണ്ട്, അത് ദ റോക്ക് ഓഫ് ഏജ്. ഇറ്റ് വാസ് ബിൽഡ് ഓൺ ദ റോക്ക് ഓഫ് ഏജ്. മിക്കവാറായ മിക്കവാറായ ക്രിസ്തുവിന്റെ മേൽ പരികഴിപ്പിച്ച മനോഹരമായ പട്ടണമാണ് ആ പട്ടണം. അതിൽ നിന്ന് ദൈവത്തിന്റെ ദാസനായ പൗലോസ് കണ്ടു, അടുത്തു കണ്ടപ്പോൾ ക്രിസ്തു, അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവേശുവാണ്, ആ അടിസ്ഥാനക്കല്ല് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും ആണെന്ന് കണ്ടു. അപ്പോസ്തോലനായ പൗലോസിനെ കാട്ടിൽ കുറച്ചുകൂടെ അടുത്ത് പത്രോസ് കണ്ടു. പത്രോസ് കണ്ടപ്പോൾ പത്രോസിന് മനസ്സിലായി അതിന്റെ ഭിത്തിയല്ല ജീവനുള്ള കല്ലിനെ കൊണ്ട് പണിതിരിക്കുകയാണെന്ന്. ആരായി ജീവനുള്ള കല്ല്? മറ്റാരുമല്ല, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്ന് നിങ്ങളിൽ ജീവൻ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് ആ ജീവനുള്ള കല്ലുകൾ. കല്ലിരുന്ന് ചരിക്കുന്ന കല്ല, കാരണം ജീവനുള്ള കല്ല. പാടുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആനന്ദിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്താലൊന്നും ഈ ഭിത്തിയൊന്നും ഇടിഞ്ഞു പോകാൻ കാരണം അതിനെ ശില്പി മറ്റാരുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് സഭ പണിയപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ആശ്രയ പ്രസ്തോനായ യോഹന്നാൻ കുറച്ചുകൂടി അടുത്തു കണ്ടു. പുതിയ വിശുദ്ധകളും മണവാർത്തിക്ക് വേണ്ടി മണവാളിന് വേണ്ടി അലങ്കരിക്കപ്പെട്ട മണവാർത്തിയെ പോലെ ഇറങ്ങി വരുന്നു. ഏതാണ് അവൻ പണിയാൻ പോയിരിക്കുന്ന മനോഹരമായ സൗധം? അബ്രഹാം ദീനവേ കണ്ടു, പൗലോസ് കുറച്ചുകൂടി അടുത്ത് കണ്ടു, പത്രോസുകളെ കൂടെ അടുത്ത് കണ്ടു, യോഹന്നാൻ കുറച്ചുകൂടി അടുത്ത് കണ്ടു. ദൈവങ്ങളെ നാം അത്രമാത്രമാണ് ഇവിടെ അടുത്തിരിക്കുന്നു ഓർക്കുക. ക്രൈസ്തവരോട് നാം കർത്താവിന് പറയുമ്പോൾ വളരെ അടുത്തിരിക്കുകയാണ്. പുതിയ ഇസ്രായേൽ എന്ത വിശുദ്ധ നഗരം വേണ്ടി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന ആ സമയം ആസന്നമായിരിക്കുകയാണ് കർത്താവ് നിർവഹിക്കുന്നത്. ആ മനോഹരമായ സൗദ പണിതു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ് പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ നിങ്ങളുടെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന്. ക്രൈസ്തവാണ് ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. എന്നാൽ പെട്ടകം അവരുടെ നടുവിൽ ഇല്ലെങ്കിലും മറ്റൊന്ന് അവരുടെ നടുവിലുണ്ട്. അതെന്താണ്? ദൈവത്തിന് മേഘം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. മേഘം രണ്ടുവിധ കാര്യങ്ങളെ കാണിക്കുന്നു. ഒന്ന് ദൈവത്തിന് നടത്തിപ്പിനെ കാണിക്കുന്നു, മറ്റൊന്ന് പരിശുദ്ധാത്മാവിനായിരിക്കുന്നു. ഏകന്റെ കീഴിലായിരിക്കണം ദൈവമക്കൾ. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് പറയും സ്ഥലമൊരുക്കൽ ശേഷം അവരുടെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുന്നത് പറയും. ദൈവമക്കൾ ഏകന്റെ കീഴിലായിരിക്കണം, മേഘത്തിന്റെ കീഴിലായിരിക്കണം, ദൈവ നടത്തിപ്പിന്റെ കീഴിലായിരിക്കണം, ആത്മാവിന്റെ കീഴിലായിരിക്കണം. മക്കൾക്ക് അറിയാമായിരുന്നു, സ്വത്രം ശ്രേയൽ മക്കൾക്ക് അറിയാമായിരുന്നു അവർ ധാവളം മാറിപ്പോകേണ്ട സമയം. എങ്ങനെ അറിയാം? പകൽ സമയം വേദസ്തംഭമായിട്ട് അവർ തള്ളിക്ക് മീതയുണ്ട്, രാത്രി സമയം അഗ്നിസ്തംഭമാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കും, വേഗം ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പാർക്കാൻ സാധിക്കില്ല. നടത്തിപ്പനുകൂലമായി താവളം വിട്ടു പോകണം. മേഘത്തിന് കീഴിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ നടത്തിപ്പറിയാൻ കഴിയുള്ളൂ. അല്ലാത്ത ചില പുള്ളികൾ പറയാറുണ്ട് എനിക്ക് നടത്തിപ്പില്ലെന്ന്. എവിടെ ഇരുന്നേച്ചാന്ന് എനിക്കറിയാൻ വയ്യ. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. മേഘം ഉയരുമ്പോൾ താവളം മാറിപ്പോകേണ്ട സമയമാണ്. എല്ലാ ദിവസവും രാവിലെ അവരെഴുന്നേറ്റ് നോക്കും, മേഘം ഉയർന്നിട്ടുണ്ടോ, ഇന്ന് താവളം മാറി പോകാനായോ. നോക്കിയപ്പോൾ മേഘം അവിടെയുണ്ട്. The cloud is abiding on the tabernacle. Today we need to go from here. One day they saw the cloud is taken up. They will understand this is the time of our departure. ഈ സമയമാണ് ഞാൻ മാറിപ്പോകുന്നത്. What they have to do? Each and everyone, first they go to each tent. If anybody is sleeping there, call them, brother, sister, wake up. Cloud is taken up. This is the time of our departure. Wake up. We can see a great revival around the people of Israel in their tents. Then what they have to do? They go to their own tents. They lose the pins of the tent, take the cord, and everything will be passed. They will be ready. Then they will hear the alarm trumpet. When they hear the alarm trumpet, they will go from their old camp to the new camp. After that, they must say, how they knew that? The cloud is taken up. Look up your eyes. Look the condition of the world. These people, they return to Palestine. They establish their kingdom there. What is telling to us? Cloud is taken up. War and war rumors. What is telling to us? Cloud is taken up. Earthquake, famine, pestilence. Everything is telling to us. Cloud is taken up.
to do. We go to our own tents, use the pin of the tent, take the cord, everything must be ready. We are going to hear the alarm trumpet of God. One day we will hear the sound of the trumpet. When we bury Christ, then we arise. Our mortal body will be changed. We receive a mortal body. We fight to meet our Lord Jesus Christ in him. Are you ready to meet our Lord Jesus Christ? Kathal Nuri 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 Kino. Cloud is taken up. സംഭവം അല്ല ഇന്നത്തെ ഏടൊന്നും മറ്റൊന്നുമല്ല തീരാലിയാരിയൊന്നും മറ്റൊന്നുമല്ല ക്ലൗഡ് ഇസ് ടേക്കണം ഇന്നത്തെ ഓരോ സംഭവങ്ങൾ നോക്കിയാൽ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു ദൈവമൈതലേ നീ ഒരുങ്ങിയിട്ടുണ്ടോ നീ തയ്യാറായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ കർത്താവിനോട് ഹൃദയം കൊടുക്കാത്ത തങ്ങളെ കർത്താവിന് പ്രതിഷ്ഠിക്കുക ഏത് സമയത്തും കാഹളം ധ്വനിക്കും മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ടും ഇവരോടിരിക്കുന്ന ഒരു രൂപാന്തരപ്പെടും യേശു വേഗം വരുന്നു. ആത്മാവിനാൽ നിറയപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? പരിശുദ്ധാത്മാവിന് ശക്തി പ്രാപിക്കണം. നിന്റെ വിളക്കിനകത്ത് എണ്ണ ഉണ്ടായിരിക്കണം. ദീപം കത്തിക്കൊണ്ടിരിക്കണം. പ്രേസനോട് നിത്യം കത്തിക്കൊണ്ടിരിക്കണം. ഇടിച്ചെടുത്തതായ തെളിവുള്ളതായ എലിവണ്ണ നിത്യം കത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകാശമായി തീരുവാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയാൽ നിറയപ്പെടണം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ സന്നിധാനത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാം, താഴ്ത്തി ഏൽപ്പിക്കാം, നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവേ ഞാൻ മേഘത്തിന് കീഴിലാണോ? ഞാൻ ക്ലൗഡിൽ സ്റ്റേക്കണോ? കർത്താവേ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? കാവലം കേൾക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമോ? ഞാൻ പറയാം, ഒരു കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാം, ഇതൊന്നും തല്ലി പൊടിച്ച് കളയരുത് കേട്ടോ. മോനെ ആരാ അടിക്കുന്നത്? മോനാണ് തല്ലി പൊടിച്ച് കളയരുത്. വീട്ടിൽ അമ്മ ബന്ധുക്കോസുകാർക്ക് ഉത്സാഹം കയറുമ്പോൾ ഉണർവ് കയറുമ്പോൾ അടിച്ചു പൊട്ടിക്കും. പൊട്ടിക്കരുത്. എന്താണെന്നറിയാമോ? കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ഇത് കൊട്ടാനും പാടാനും വേറെ ചെല്ലും ഇവിടെ കിടപ്പുണ്ട് ബന്ധുക്കോസുകാർ. ഒരു കൂട്ടം തങ്ങളിന് പോകും, പിന്നെ കൊട്ടാനും പാടാനും ബന്ധുക്കോസുകാർ ഒരേ പേര് ഇവിടെ കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ ഒരുങ്ങിയിട്ടുണ്ടോ? നീ തയ്യാറായിട്ടുണ്ടോ? ശുഭേഖം വരുന്നു. അവന്റെ വഴി പ്രത്യാശയുടെ എല്ലാ ദൈവങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനുണ്ടായിട്ട് നമ്മുടെ എല്ലാവരും എഴുന്നേറ്റ് കർത്താവിനെ അല്പസമയം ആരാധിക്കാം. നമ്മുടെ കരം ഉയർത്തി ആരാധിക്കാം. അവൻ വേഗം വരുന്നു. പുതുജീവൻ പ്രാപിച്ചു, പുതുശക്തി പ്രാപിച്ചു. ആരാധിക്കാം. Hallelujah, hallelujah. Yeah.